ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. മന്ത്രിമാരെ നമ്മൾ എന്തെങ്കിലും പരിപാടിയുടെ ഉദ്ഘാടനത്തിനോ അധ്യക്ഷത വഹിക്കാനോ അല്ലെങ്കിൽ മുഖ്യാതിഥിയായിട്ടോ സമ്മാന വിതരണത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ അതിൽ അന്തർലീനമായ ഒരപകടമുണ്ട്. മന്ത്രിമാർ വളരെ തിരക്കുള്ള ആളുകളാണ്, അവർക്ക് പല പരിപാടികളുണ്ടാവും. ഇനി മറ്റ് പരിപാടികളൊന്നുമില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് പല അസൗകര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റിയത് വരില്ല. മാത്രവുമല്ല ഇവർക്ക് സെക്രട്ടേറിയറ്റിൽ ഫയൽ നോക്കുന്ന ജോലി വേറെയുമുണ്ട്. സാധാരണ ശനി ഞായർ ദിവസങ്ങളിലാണ് മന്ത്രിമാർ മണ്ഡലത്തിലും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പരിപാടികൾ ഏൽക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം ഞാൻ തന്നെ ഒരു അഭിഭാഷക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം വെച്ച് പറയാം. നമ്മുടെ സ്വന്തം പാർട്ടിക്കാരായ മന്ത്രിമാരെ വിളിച്ചാൽ അവർ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എതിർ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് വിളിക്കണമെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇവർ വരണം എന്ന് ഉദ്ദേശിച്ചാൽ പോലും വരാൻ പറ്റിയെന്ന് വരില്ല, പലവിധ തിരക്കുകളാണ്. പണ്ട് ശ്രീ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് തൃശ്ശൂരിൽ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരു സംഘടനക്കാരൻ അദ്ദേഹത്തെ എന്തോ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുകയും പുള്ളി എത്തിച്ചേരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ തൃശ്ശൂർ തന്നെ എന്തോ കോൾപ്പാടത്തിൻ്റെ തർക്കം തീർക്കാനിരുന്നിട്ട് കളക്ടറേറ്റിലെ ആ യോഗം നീണ്ടു നീണ്ടു പോയി. പാവ കൃഷ്ണേട്ടന് സമയത്തിന് എത്താൻ പറ്റിയില്ല. ഇത് സാധാരണ സംഭവമാണ്. പക്ഷേ ഈ പട്ടികജാതി സമുദായക്കാർ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു, താങ്കൾ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കാത്തിരുത്തി ബോറടിപ്പിച്ച് അവസാനം വരാതിരുന്ന് ഈ സംഘടനയ്ക്ക് അപരിഹാര്യമായ മാനനഷ്ടവും അതിലെ അംഗങ്ങൾക്ക് മനോവേദനയും ഉണ്ടാക്കാനിടയാക്കി. ഞങ്ങളുടെ പരിപാടി തന്നെ അതുകൊണ്ട് അലങ്കോലപ്പെട്ടു. അതുകൊണ്ട് ഇത്ര രൂപ താങ്കൾ നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയപ്പിച്ച സംഭവിക്കാറ്. പിന്നെ കൃഷ്ണേട്ടൻ അതിന് വളരെ അപ്പോളജറ്റിക് ആയിട്ട് ഒരു മറുപടി കൊടുത്ത് തടി കഴിച്ചില്ലാക്കിയാണ് ചെയ്തത്. പട്ടികജാതിക്കാരുടെ കോപം കൊണ്ടോ എന്തോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി തോറ്റു വെച്ചു. അതുകൂടി പുള്ളിയുടെ പാർലമെൻ്ററി ജീവിതം തന്നെ അവസാനിച്ചു. ഞാനിത് പറയുന്നത് മന്ത്രിമാർ പരിപാടികൾ ഏൽക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇത് ഓർമ്മിക്കാനും ഇത് പറയാനുമുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115-ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. KPCC വിശാല എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾ അല്പം വൈകും, എന്നാലും എത്തിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നത്. വന്ദേ ഭാരതിന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോഴേക്കും ഇവിടെ വലിയ കൊടുമ്പിരി കൊണ്ട പ്രചരണം ആരംഭിച്ചു. ദാ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ലിജുവും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നു. ഇതോടെ ഈ കേരളത്തിലെ മതേതരത്വം തകർന്ന് തരിപ്പണമായി പോകും എന്ന് സംഗതി വലിയ പ്രശ്നമാണ്. കേരളവും മുതൽ 115-ാം വാർഷികം വേറെ, മതേതരത്വം വേറെ. മതേതരത്വം തകർന്ന പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജനാധിപത്യം ഇല്ലാതായാലും കുഴപ്പമില്ല. ഇനി റേഷൻ കാർഡിന് അരി കിട്ടിയില്ലെങ്കിലും പ്രയാസമില്ല. പക്ഷേ മതേതരത്വം തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും വീട്ടെടുക്കാൻ പറ്റിയില്ല. കേരള ഉപദിന പരിപാടി ആയതുകൊണ്ട് വെള്ളാപ്പള്ളി അടേശനെ ഒഴിവാക്കാൻ പറ്റിയില്ല. അതേസമയത്ത് മന്ത്രിമാർ വരേണ്ടതുമാണ്. ചെന്നിത്തല വന്നില്ലെങ്കിൽ ചീത്തപ്പേരോ? കാരണം കേരള ഉപദിന പരിപാടിക്ക് നായരായ രമേശ് ചെന്നിത്തല മാറി ഇന്ദു എന്ന് പറഞ്ഞാൽ ചീത്തപ്പേരാണ്. ലിജു പങ്കെടുത്താലും ചീത്തപ്പേരോ? കാരണം ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് കടിച്ചു കുളങ്ങരയിൽ ചേർത്ത് നടേശ മുതലാളിയെ കണ്ട് അനുഗ്രഹമാക്കിയത്. ഇതാ ലിജു വെള്ളാപ്പള്ളിയുടെ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞ് മതേതരന്മാർ വീണ്ടും ലഹളുണ്ടാക്കും. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രിമാർ രണ്ടുപേരും വരാൻ തൽക്കാലം ബുദ്ധിമുട്ടാണ് എന്നറിയിച്ചു. അതിനെ തുടർന്ന് ഈ വിച്ഛിന്നാഭിഷേകം എന്നൊക്കെ പറഞ്ഞതുപോലെ കേരള മുതിര പരിപാടി തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അവരതിനു വേണ്ടിയിട്ട് പഴവീട് എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ സെൻറ്ററൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ കുരുത്തോലെയൊക്കെ കീറി തൂക്കി കൊലവാഴി ചെന്തെങ്കിൻ്റെ തേങ്ങയൊക്കെ വെച്ച് സംഗതി ബോഡി പിടിപ്പിച്ച് ഉഷാറായിട്ട് നിൽക്കുന്നു. മന്ത്രിമാർ വരുമ്പോൾ താലം പിടിക്കാനുള്ള കുട്ടികളെയൊക്കെ റെഡിയാക്കിയിരുന്നു. നാദസ്വരവും ഏർപ്പാട് ചെയ്തു. അപ്പോൾ നാദസ്വരവും കുരുത്തോലം കീറി തൂക്കിയതു, അതുപോലെ കൊലവാഴയും പഞ്ചവാദ്യവും എല്ലാം അപ്രസക്തമായി. കാരണം മന്ത്രിമാർ വന്നില്ലെങ്കിൽ പിന്നെ പരിപാടി നടത്തിയിട്ട് കാര്യമില്ല. ഇതാണെങ്കിലും പ്രശ്നം, മന്ത്രിമാരെ വിളിക്കുമ്പോൾ കൂടുതലും അല്ലെങ്കിൽ സിനിമാർമാരെ കൂടി വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മന്ത്രി ഇല്ലെങ്കിൽ പരിപാടി നമുക്ക് ഉഷാറായിട്ട് നടത്താം. അപ്പോൾ കേരളഭൂതി പോലൊരു പത്രത്തിൻ്റെ സംഘാടകർക്ക് ഇത്ര വലിയ അബദ്ധം എങ്ങനെ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഈ മതേതരവാദികളെ പീഡിച്ചിട്ടാണ് ചെന്നിത്തല പോകാതിരുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ചെന്നിത്തല ഇന്ന് തന്നെ ഏറ്റവും അടുത്ത് തന്നെ തിരുവനന്തപുരത്ത് കേരളഭൂതിയുടെ ഓഫീസ് സന്ദർശിക്കും. പത്രാധിപരെ കണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയുള്ള ഖേദം അറിയിക്കച്ചു. ഈ കെ പി സി സി വിശാല എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം ഫോൺ വിളിക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി നട ശരിയായിരിക്കും. ആ പ്രിയപ്പെട്ട മുതലാളി വേറൊന്നും വിചാരിക്കരുത്, ഇവിടുന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ക്ഷമായാചനം നടത്തും. എന്ന് മാത്രമല്ല, അധികമാരും അറിയാതെ പുള്ളി തലയിൽ മുട്ടിട്ടിട്ടാണെങ്കിൽ പോലും കടിച്ചൂളകരെ ചേർന്ന് മുതലാളിയെ മകനെ മുഖം കാണിച്ച് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് നേരത്തെ അറിയാമല്ലോ. ഈ മതേതരന്മാർ പലതും പറയും, അതൊന്നും കണക്കാക്കണ്ട എന്ന് അവരോട് പറയും. അതുപോലെ തന്നെ ലിജുവിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹം ശ്രീനാരായണ സമുദായക്കാരൻ കൂടിയാണ്. മാത്രമല്ല കായംകുളത്ത് എസ് എൻ ഡി പിക്കാർ മൊത്തം കാലുമായിരിക്കുന്നതാണ് ലിജുവിൻ്റെ എതിർ സ്ഥാനത്ത് പ്രതിഭ പറയുന്നത്. പ്രതിഭയുടെ പ്രതിഭാവിലാസം അനുസരിച്ചിട്ടാണെങ്കിൽ ലിജുവിനെ ജയിപ്പിച്ചത് അഥവാ പ്രതിഭയെ തോപ്പിച്ചത് ഈ നാട്ടിലെ എസ് എൻ ഡി പിക്കാരാണ്. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ പ്രതിഭയെ തോൽപ്പിച്ച അഥവാ ലിജുവിനെ ജയിപ്പിച്ച വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് മതേതരന്മാരെ പേടിച്ചിട്ടാണെങ്കിൽ പോലും ലിജുവിന് പോകാതിരിക്കാൻ പറ്റില്ല. ലിജുവിന് യഥാർത്ഥത്തിൽ അസൗകര്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ അദ്ദേഹം പോകാതിരുന്നതിന് ഒരു ന്യായമുണ്ട്. പിന്നെ കെ പി സി സിയുടെ വിശാല എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ഇത് പോയാൽ ഇവിടം വരെ പോവും. ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് ചോദിച്ച പോലെ വിശാല എക്സിക്യൂട്ടീവൊക്കെ കൂടിയിട്ട് എന്ത് പിണ്ണാക്കാണ് ഈ നാട്ടിൽ തീരുമാനിക്കുന്നത്? ഇനി ഇവർ തീരുമാനിക്കുന്ന തീരുമാനത്തിന് എന്ത് വിലയാണ് ഈ നാട്ടിലുള്ളത്? അപ്പോൾ അതൊക്കെ തമാശയാണ്. ഏതായാലും മതേതരന്മാരെ പേടിച്ചിട്ടാണെങ്കിൽ പോലും കേരള ഉപജന പരിപാടി കലക്കിയത് മോശമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ പത്രങ്ങളെയൊക്കെ നമുക്ക് നാളെ വേണമല്ലോ. തെരഞ്ഞെടുപ്പ് ഈ 2026 കൂടി കഴിയുന്നില്ല. ഇതുകൂടി ഇലക്ഷൻ കമ്മീഷൻ പിരിച്ചുവിടാൻ പോകുന്നില്ല, ജനപ്രാതിനിധ്യ നിയമം റദ്ദാക്കാനും പോകുന്നില്ല. 2031 തിരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഇതിൽ പലരും അന്നും മത്സരിക്കേണ്ടവരാണ്. മതേതരന്മാരുടെ പിന്തുണയൊക്കെ ക്ഷണികവും ക്ഷണപ്രഭാ ചഞ്ചലവുമാണ്. അതൊന്ന് കാത്തു കഴിഞ്ഞാൽ കാര്യം നടന്നൊന്നും വരില്ല എന്ന് മാത്രം ഈ മഹാന്മാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.